Allahu Akbar, Allahu Akbar, Allahu Akbar, أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على الفلاح حي على الفلاح الله أكبر
Assalamualaikum warahmatullahi wabarakatuh. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام.
ان آیات کا یہ ترجمہ ہے کہ ہر چیز جو
ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും തന്നെ നശ്വരമാണ്. അനശ്വരമായിട്ടുള്ളത് പ്രതാപവാനും ആദരണീയനുമായ നിന്റെ നാഥന്റെ വജ്ഹ് മുഖം മാത്രമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു: ഓരോ വസ്തുവും തന്നെ നാശമടയുന്നതാണ്, നിന്റെ നാഥന്റെ കൂടെയുള്ളത് മാത്രം നിലനിൽക്കും. മറ്റൊരു സ്ഥലത്ത് പറയുന്നു: അള്ളാഹു തന്റെ അസ്തിത്വത്തിനല്ലാതെ മറ്റെല്ലാ വസ്തുക്കൾക്കും മരണം നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണ് മരണത്തിൽ നിന്നും മുക്തമായിട്ടുള്ളത്. മഹ്മൂദ് കി ആമീൻ എന്ന പേരിൽ രചിച്ചിട്ടുള്ള തന്റെ മനോഹരമായ കവിതയിൽ പറയുന്നു: ഈ കവിത ആ മഹാത്മാവ് തന്റെ മൂത്ത മകൻ സയ്യിദന മഹ്മൂദ് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആമീൻ ചടങ്ങിലാണ് എഴുതിയത്. ഈ കവിത ദ്വാകളാലും സദുപദേശങ്ങളാലും നിർഭരമാണ്. ഈ കവിതയിൽ സയ്യിദന മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം മറ്റു മക്കളെയും ഇതിൽ അടങ്ങിയ ദ്വായിലും ഉപദേശങ്ങളിലും ആ മഹാത്മാവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ജമാഅത്ത് ഒന്നടങ്കം ഇതിൽ ഉൾപ്പെടുന്നു. സുദീർഘമായ ഒരു കവിതയാണിത്. ഈ കവിതയിൽ ഈ ലോകത്തിന്റെ നശ്വരതയെയും ഇതിൽ നിന്നും വിട്ടകലേണ്ടതിനെയും പരാമർശിച്ചുകൊണ്ട് പറയുന്നു: ഈ ദുന്യാവ് ഒരു സത്രമാണ്, ഇവിടെ കണ്ടുമുട്ടിയവരുമായി പിരിയേണ്ടി വരും. 100 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അവസാനം വേർപാട് തന്നെയാണ് നിശ്ചയം. മറ്റൊരു വരിയിൽ പറയുന്നു: ഇവിടെ പരാതി പറഞ്ഞിരിക്കാൻ സമയമില്ല, അസ്ഥിരമാണ് ഈ ഗേഹം. ഇക്കാലത്ത് ജനങ്ങളെ അള്ളാഹുമായി അടുപ്പിക്കാൻ വന്നിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഇമാം അദ്ദേഹം തന്റെ മക്കളുടെ സന്തോഷവേളയിലും തന്റെ മക്കളെയും ജമാഅത്തിനെയും പറഞ്ഞു ധരിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സന്തോഷം അള്ളാഹുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുന്നതിലും അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിലുമാണ്. ലോകർ സന്തോഷം കൊണ്ടാടുന്നത് നവനവങ്ങളായ ബിദ്അത്തുകൾക്ക് ജന്മം നൽകിക്കൊണ്ടാണ്. വ്യർത്ഥമായ കാര്യങ്ങളിൽ അവർ ഉൾപ്പെടുന്നു. ഭൌതിക ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ് സന്തോഷം ആഘോഷിക്കുന്നത്. എന്നാൽ ആ മഹാത്മാവ് പഠിപ്പിച്ചത് നമ്മുടെ സർവ്വവിധ ശ്രദ്ധയും കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ ദൈവത്തിലാണ്. അതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അഖിലവും ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിലായിരിക്കണം. ഈ കാര്യം നാം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും എല്ലാം ഒഴുക്ക് ദൈവപ്രീതിയിലേക്കായിരിക്കും.
جو آن حضرت صلی اللہ علیہ وسلم کے مشن کی تکمیل کے لیے آئے تھے
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൊണ്ടുവന്ന പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിനായി ആഗതനായിരിക്കുന്ന മഹാത്മാവിന് ഏറ്റവും വലിയ സന്തോഷം തന്റെ മക്കൾ അള്ളാഹുവിനെ പ്രേമിക്കുന്നവരായി തീരുന്നതിലാണ് ഉണ്ടാവുക. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ മുഴുകുന്നവരായി തീരുന്നതിലാണ്. വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ അള്ളാഹുവിന്റെ അവസാന ശരീഅത്ത് പാരായണം ചെയ്യുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായി തീരുമ്പോഴാണ് അദ്ദേഹത്തിനുണ്ടാവുക. ഹദ്റത്ത് മുസ്ലിമോദ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ ആദ്യമായി ഒരു പ്രാവശ്യം ഓതി തീർത്തപ്പോൾ ആ മഹാത്മാവ് ഒരു വലിയ സദ്യ ഒരുക്കി പലരെയും ക്ഷണിച്ചു. ആ സന്ദർഭത്തിലേക്ക് പ്രത്യേകമായി ഈ കവിത രചിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ അതിലെ ഓരോ ഇരടിയും തന്നെ അർത്ഥസമ്പുഷ്ടമായ സദുപദേശങ്ങളും ഉള്ളുരുകിയ പ്രാർത്ഥനകളും ദൈവസ്തുതിയാൽ നിർഭരവുമാണ്. ഈ സന്തോഷവേളയിലും തിരുനബിയുടെ തിരിച്ചറിയ പിൻപറ്റിക്കൊണ്ട് തന്റെ മക്കളോടും ജമാഅത്തിനോടും പറഞ്ഞത്, നോക്കൂ, ഈ ഭൗതിക ലോകത്തോടും ലോകരോടും അമിത താൽപര്യം കാണിക്കരുത്. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക. ജീവിത ലക്ഷ്യം ഇതാണ്. ഒരു സമയം വരും, അന്ന് ഈ ലോകവും അതിലെ വസ്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതായി വരും. മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. പറയുന്നു, പരാതിക്കുള്ള അവസരം തന്നെ ഇവിടെയില്ല. ഈ വീട് തന്നെ നശ്വരമാണ്. ഈ ദുനിയാവും അതിലെ വസ്തുക്കളും അവശേഷിക്കാത്തതായിരിക്കെ അതിനോട് കെട്ടിപ്പിടഞ്ഞ് ജീവിക്കുക എന്നത് നിരർത്ഥകമാണ്. പിന്നെ പരാതിക്ക് സ്ഥാനമെവിടെ? സ്ഥായിയായ ഗുണം ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും നിലനിൽക്കുന്ന അനശ്വരനായ അസ്തിത്വവുമായി ബന്ധം സ്ഥാപിക്കുക. എപ്പോഴും നിലനിൽക്കുന്ന അസ്തിത്വം പ്രതാപവാനും ആദരണീയനുമായ അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണ്. ഞാൻ ഓതിക്കൽപ്പിച്ച ആയത്തുകളിലും അള്ളാഹു രണ്ട് സുപ്രധാന കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാ വസ്തുവിലും അസ്തമയമുണ്ട്. അല്പാൽപമായി അവയെല്ലാം അവസാനിക്കുന്നതാണ്. ഓരോ മനുഷ്യന്റെയും അവസാനം മരണമാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രീതിക്കായി പ്രയത്നിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രീതിക്കായി പ്രയത്നിക്കുന്നവർ, അവനെ അന്വേഷിക്കുന്നവർ, തന്റെ മക്കളെ നന്മയെ നിലനിർത്തുന്നതിനായി ശിക്ഷണം നൽകി വളർത്തുന്നവർ, തങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി പരിശ്രമിക്കുന്നവർ, വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ യത്നിക്കുന്നവർ, ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട പറയുമെങ്കിലും അവരുടെ ഇവിടത്തെ ജീവിതം അവസാനിക്കുമെങ്കിലും അവർക്ക് അനന്തമായ ഒരു ജീവിതം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നതാണ്. പരലോകത്ത് അള്ളാഹുവിന്റെ പ്രീതിയുടെ മടിത്തട്ടിൽ അവർ വരുന്നതാണ്. ഫദുഖുലി ഫി ഇബാദി വദുഖുലി ജന്നത്തി എന്ന സ്നേഹമസൃണമായ ശബ്ദം അവർ അള്ളാഹുവിൽ നിന്നും ശ്രവിക്കുന്നതാണ്. വരൂ എന്റെ വിശിഷ്ടദാസരിൽ പ്രവേശിച്ചാലും, വരൂ എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചാലും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇക്കാലത്ത് അവതരിച്ചത് സൃഷ്ടികളെ സൃഷ്ടാവുമായി വന്ദിപ്പിക്കാനാണ്. അവർക്ക് ഫദ്ഖുലി ഫി ഇബാദി എന്ന വിഷയം മനസ്സിലാക്കി കൊടുക്കാനാണ്. അങ്ങനെ അവർ സ്ഥായിയായ സ്വർഗത്തിന്റെയും അനശ്വരമായ ജീവിതത്തിന്റെയും ഉടമസ്ഥരായിത്തീരുന്നതിന് വേണ്ടി. സന്തോഷവേളയിൽ എഴുതിയ ഈ പദ്യത്തിലും പറയുന്നത് നിത്യജീവിതം അന്വേഷിക്കുക എന്നാണ്. കാരണം അള്ളാഹുവിനെ പ്രാപിക്കാതെ യഥാർത്ഥ ജീവിതം കരകതമാകുന്നതല്ല. അള്ളാഹുവിനെ പ്രാപിക്കാതെ നിത്യജീവൻ ലഭിക്കില്ല. വിശുദ്ധ ഖുർആനിൽ സൂറ കസസിൽ അള്ളാഹു പറയുന്നു, ولا تدع مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه له الحكم وإليه ترجعون. അല്ലാഹുവല്ലാത്ത മറ്റൊരു ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അവനല്ലാത്ത മറ്റൊരു ദൈവവും ഇല്ല. എല്ലാം നശിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ശ്രദ്ധ ഉള്ളതൊഴികെ, അല്ലാഹുവിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതൊഴികെ മറ്റെല്ലാം നശിക്കുന്നതാണ്. കൽപ്പന അവന്റെ അധികാരത്തിലാണുള്ളത്. എല്ലാം അവനിലേക്ക് മടക്കപ്പെടുന്നതാണ്. നാം ഓർക്കേണ്ട വിഷയമാണിത്. ഈ മാർഗം സ്വായത്തമാക്കാൻ നാം ശ്രമിക്കണം. ഈ ലക്ഷ്യമാണ് നാം കരസ്ഥമാക്കേണ്ടത്. ജീവിതലക്ഷ്യം ഇത് തന്നെയാണ്. അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ ആരാധിക്കാനല്ലാതെ ജിന്നിനെയും ഇൻസിനെയും ഞാൻ പടച്ചിട്ടില്ല. ഇബാദത്തിന്റെ പൊരുൾ മനസ്സിലാകുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് മനുഷ്യൻ ശരിക്കും തിരിച്ചറിയുമ്പോഴാണ്. എല്ലാം തന്നെ നശിക്കുന്നതാണ്, നാശമടയുന്നതാണ്. അല്ലാഹുവിന്റെ ശ്രദ്ധ ഉള്ളതൊഴികെ, അല്ലാഹുവിന്റെ ശ്രദ്ധ ഉണ്ടാകുന്നത് ആരിലേക്കാണ്? ആരാണോ സദുദ്ദേശത്തോടെ അവനെ ആരാധിക്കുന്നത്, അവനെ ഏകനായി കരുതി അവന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അവരിലേക്കാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അല്ലാഹു ഇബാദത്തിന്റെ മാർഗം പറഞ്ഞു തന്നപ്പോൾ അതിനെ പരിപോഷിപ്പിക്കാനും അതിനെ മോടിപിടിപ്പിക്കാനും വിവിധ അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന റമദാൻ മാസം, എല്ലാ വർഷവും വരുന്നത് നാം നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞ് നമ്മെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ നന്മയുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയാണ്, നമ്മുടെ ആത്മീയതയെ ഉയർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ അവർ അല്ലാഹുവിനെ ആരാധിക്കാനായി അവന്റെ ദാസനായി തീരാനായി വർഷം മുഴുവനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥിരചിത്തതയോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കാനായി പരിശ്രമിക്കുന്നവന് കുല്ലുഷൈൻ ഹാലിക്കുൻ, എല്ലാം നശിക്കും എന്ന പരമാർത്ഥം മുമ്പിൽ വെക്കുകയും ഒരിക്കലും നശിക്കാത്ത മരിക്കാത്ത ഒരു അസ്തിത്വമുണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. മരണശേഷം അവന്റെ മുമ്പിൽ നാം ഹാജരാകേണ്ടവരാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അവിടെ നമ്മുടെ കർമ്മങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതാണ്. കുല്ലുഷയിൻ ഹാലിക്കുൻ എന്നതിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് മരണം സുനിശ്ചിതമാണെങ്കിലും അതിൽ നിന്നും ആർക്കും ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ലെങ്കിലും ഒരു മനുഷ്യനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെങ്കിലും ആരാണോ വജ്ഹുല്ലാ ആയിത്തീരുന്നത് അവർ നവജീവൻ കരസ്ഥമാക്കുന്നു. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ അവർ വരുന്നു. അല്ലാഹുവിന്റെ വജ്ഹിൽ മുഴുകുന്നവർ ആരാണെന്ന വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അവർ തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയവരാണ്. അതനുസരിച്ച് തങ്ങളുടെ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ലോകത്ത് വെച്ച് ഈ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കുന്നു. അല്ലാഹു തആല നാം ഓരോരുത്തർക്കും ഈ വിഷയം മനസ്സിലാക്കാനും ഇത് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ നമ്മുടെ പൂർവികന്മാർ ഈ വിഷയം മനസ്സിലാക്കി കരസ്ഥമാക്കാൻ ശ്രമിച്ച ആ സ്ഥാനത്തേക്ക് നമ്മെ അടുപ്പിക്കുന്നതാക്കി മാറ്റട്ടെ. അവർ ആ മാർഗത്തിൽ ചരിക്കാൻ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പുതിയ തലമുറയിലും ഈ ഒരവസ്ഥ സംജാതമാക്കാനുള്ള പ്രേരണ അവർ ഇട്ടുതരികയും ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നു. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമുള്ള ഓരോരുത്തർക്കും ഇതിൽ പ്രത്യേകം താൽപര്യം ഉണ്ടായിത്തീരേണ്ടതാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഉമ്മ വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൻ. ഞാൻ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അവരുടെ ആരാധനയുടെ ഉന്നത നിലവാരം എന്റെ മുമ്പിൽ വരുന്നു. വിശുദ്ധ ഖുർആനിൽ ചിന്തിച്ചുകൊണ്ട് അതിനെ മണിക്കൂറുകളോളം പാരായണം ചെയ്യുന്നതും എന്റെ മുമ്പിൽ വരുന്നു. അവരുടെ നമസ്കാരത്തിലുള്ള മുഴുകൽ, മഗ്രിബ് നമസ്കരിച്ച് ഇഷ വരെ കാത്തിരിക്കലും ഇഷാക്ക് ശേഷം മണിക്കൂറുകൾ അതിൽ കഴിഞ്ഞുകൂട്ടുന്നതും എന്റെ മുമ്പിലുള്ള മാതൃകയാണ്. എന്റെ ഉമ്മ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പ്രാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ജമാഅത്തിന്റെ ആദ്യ കാലഘട്ടം കണ്ടിട്ടുണ്ട്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹുവിന്റെ വാത്സല്യവും പ്രാർത്ഥനയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സഹാബിമാരിൽ നിന്നും സഹാബിയാക്കളിൽ നിന്നും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് വളരെ അടുത്തായതുകൊണ്ട് അതിന്റെ പ്രതാപവും ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളും മക്കളിൽ രണ്ടാമത്തതും ആണെന്ന കാരണം കൊണ്ടും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി നേരിട്ട് ശിക്ഷണം ലഭിച്ച പലരുടെയും സ്വാധീനം അവരിൽ വ്യക്തമായും പ്രകടമായിരുന്നു. അവരുടെ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും ജീവിതശൈലിയിലും ഒരു പ്രൌഢിയും മാന്യതയും നിലനിന്നിരുന്നു. ഈ പ്രൌഢിയും മാന്യതയുമാണ് ഒരു വിശ്വാസി നിലനിൽക്കേണ്ടത്. അള്ളാഹുവിനോട് സ്നേഹം പങ്കിടാനുള്ള തീക്ഷ്ണമായ ആവേശം അവരിൽ ഉണ്ടായിരുന്നു. ഈ ആവേശപ്രകടനം തന്റെ പദ്യങ്ങളിലും അവർ പ്രകടമാക്കിയിട്ടുണ്ട്. അവരുടെ നമസ്കാരത്തിലുള്ള ഉള്ളുരുക്കം കണ്ട് എനിക്ക് ഖണ്ഡിതമായും ഒരു കാര്യം പറയാൻ സാധിക്കും. അവരുടെ പദ്യങ്ങൾ താഴ്വരയിൽ അലിഞ്ഞു നടക്കുന്ന കവികളുടെ വാചക കസർത്തുകളല്ല, ഉപരിപ്ലവമായ വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാടലല്ല, ഇത് തികച്ചും ഹൃദയത്തിന്റെ ശബ്ദമാണ്. ഈ കവിതയുടെ ചില വരികൾ ഞാൻ സമർപ്പിക്കുന്നു. അള്ളാഹുവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, സ്നേഹവും കാരുണ്യവും ഔദാര്യവും എല്ലാം നിന്റേതാണ്. ഞാൻ എല്ലായ്പ്പോഴും നിന്റെ പ്രീതിയാണ് ആഗ്രഹിക്കുന്നത്. അവനെ അനുസരിക്കുന്നതിനായി സർവ്വതും സമർപ്പിച്ച് ഞാൻ മാലിക്കായ നാഥന്റെ ആശ്രയമാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ഹൃദയമാകുന്ന വീട്ടിൽ നീ മാത്രമായിരിക്കട്ടെ. നിന്റെ കാരുണ്യത്തിന്റെ പുതപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഒന്നിച്ച് അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സഹാബാക്കൾ ആ മരിച്ച വ്യക്തിയെക്കുറിച്ച് പല ഗുണങ്ങളും വിവരിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിൽ നിർബന്ധമായിരിക്കുന്നു. പിന്നീട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ള, എന്താണ് നിർബന്ധമായത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജന്നത്ത് അദ്ദേഹത്തിന് നിർബന്ധമായിരിക്കുന്നു. ഏതൊരു വ്യക്തിയുടെ നന്മയെക്കുറിച്ചാണോ ജനങ്ങൾ എണ്ണിപ്പറയുന്നത്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പാപപൂർത്തിക്കുള്ള അവസരമൊരുക്കുന്നു. എന്റെ ഉമ്മയുടെ വഫാത്തിൽ എത്രയോ അനുശോചന സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുമായി നേരിട്ട് ബന്ധം പുലർത്തിയവർ അവരുടെ ഓരോ ഗുണങ്ങൾ എടുത്ത് വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഇത്രമാത്രമുള്ള കത്തുകളും അതോടൊപ്പം ഞാൻ അവർ അനുഭവിച്ചതും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ഈ പ്രാർത്ഥന പ്രകാരം, അതായത് അള്ളാഹുവേ, ഞാൻ നിന്റെ കാരുണ്യത്തിന്റെ പുതപ്പ് ആഗ്രഹിക്കുന്നു എന്നത് സ്വീകരിച്ചുകൊണ്ട് തന്റെ മഗ്ഫിറത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതപ്പിൽ അള്ളാഹു അവരെ പുതപ്പിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ പ്രിയനാഥ, എന്റെ ഉമ്മയോട് അവർ തന്റെ ഈ വരികളിൽ പ്രാർത്ഥിച്ചതുപോലുള്ള പെരുമാറ്റം കാണിക്കണമേ. അവരുടെ മക്കളായ ഞങ്ങളും ആ വിഷയം മനസ്സിലാക്കുന്നവരാക്കി മാറ്റണമേ. ഞങ്ങളെ ഈ ദുന്യാവിലും മരണശേഷവും നിന്റെ റഹ്മത്തിന്റെ പുതപ്പിൽ തന്നെ പുതപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാത്തവരായി ഞങ്ങൾ മാറാതിരിക്കട്ടെ. അള്ളാഹു അവരുടെ ഭാവി സന്താനങ്ങളെയും ദൈവപ്രീതി കരസ്ഥമാക്കുന്നവരാക്കി മാറ്റട്ടെ. അവരെക്കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ ചില കാര്യങ്ങൾ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകളും കുട്ടികളിൽ മൂത്ത കുട്ടിയായ ഖലീഫത്തുൽ മസീഹ് സാലിസിന് ശേഷം ഉള്ളവരുമായിരുന്നു. ഹസ്രത്ത് സയ്യിദ മഹ്മൂദ ബീഗം സാഹിബയിൽ നിന്നും ഉമ്മ നാസിർ സാഹിബ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ഒക്ടോബർ 1911 ഇവർ ജനിച്ചത്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹും ഹസ്രത്ത് ഉമ്മ നാസിർ സാഹിബയുമായി നടന്ന വിവാഹത്തെക്കുറിച്ച് അല്പം വിവരിക്കാം. 1902 ഈ നിക്കാഹ് നടന്നത്. സയ്യിദ മഹ്മൂദ ബീഗം സാഹിബ ഹസ്രത്ത് ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു. ഹസ്രത്ത് ഖലീഫ റഷീദുദ്ദീൻ സാഹിബിന്റെ സാമ്പത്തിക ത്യാഗം കണ്ടുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇനി ഇദ്ദേഹം സാമ്പത്തിക ത്യാഗം ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു തന്നെ എത്രയോ മതിയാകുന്നതാണ്. എന്നിരുന്നാലും അദ്ദേഹം അവസാന നിമിഷം വരെ സാമ്പത്തിക ത്യാഗം ചെയ്തുകൊണ്ടിരുന്നു. 1902 നിക്കാഹ് നടന്നു. ഒക്ടോബർ 1903 വിവാഹം നടന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിവാഹാലോചന വന്നപ്പോൾ ഹദ്റത്ത് ഡോക്ടർ റഷീദുദ്ദീൻ സാഹിബിന് ഇപ്രകാരം എഴുതി, ഈ ബന്ധം മഹ്മൂദിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇൽഹാ മുഖേന ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും മഹ്മൂദിന്റെ ഇഷ്ടം പ്രകടമാക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ടു പോകുന്നതാണ്. ഇതിന്റെ ശരിയായ വശം അള്ളാഹുവിനറിയാം. ഈ വിവാഹം തീർച്ചയായും അള്ളാഹുവിന്റെ തൃപ്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹദ്റത്ത് മിർസ നാസർ അഹമ്മദ് സാഹിബിനെ അള്ളാഹു ഖലീഫയാക്കുകയുണ്ടായി. എന്റെ ഉമ്മയുടെ നിക്കാഹ് 1934 July 2 നടന്നത്. എന്റെ പിതാവ് സാഹിബ്സാദ മിർസ മസ്രൂർ അഹമ്മദ് സാഹിബുമായാണ് നടന്നത്. അദ്ദേഹം മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിന്റെ മകനായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മല്ലാ തആലയുടെ നിക്കാഹും അതിനോടൊപ്പം നടന്നു. ഈ അവസരത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു മസ്ജിദ് അക്സ ഖാദിയാനിൽ ഒരു സുദീർഘ ഖുത്ബ നൽകുകയുണ്ടായി. ഈ രണ്ട് നിക്കാഹിൽ ആദ്യത്തെ നിക്കാഹ് ഹസ്രത്ത് മിർസ നാസർ അഹമ്മദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റേതായിരുന്നു. രണ്ടാമത്തെ നിക്കാഹ് എന്റെ ഉമ്മയുടേതുമായിരുന്നു. ഇവിടെ ഞാൻ ആ ഖുത്ബയുടെ ചില ഭാഗങ്ങൾ സമർപ്പിക്കുകയാണ്. ഇത് പൊതുവിൽ ജമാഅത്തിന് വേണ്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് ഇത് കേട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നതാണ്. എന്റെ ഉമ്മ തന്റെയും മറ്റുള്ളവരുടെയും ശിക്ഷണത്തിനായി എപ്പോഴും പരിശ്രമിക്കുകയും അവരുടെ ഉന്നത പദവിക്കായി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കും ഇതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അവരുടെ വഫാത്ത് കാരണമാണ് എനിക്ക് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുള്ളത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വാഹരിന മിന്നും ലമ്മ യൽഹഖു ബിഹിം എന്നതിന്റെ അർത്ഥം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ പ്രതിപുരുഷൻ എന്നതാണ്. എന്റെ യഥാർത്ഥ പ്രതിപുരുഷൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അക്കാലത്ത് വെളിപ്പെട്ടാൽ അദ്ദേഹമായിരിക്കും ആ ദജ്ജാലിനെ നേരിടുക. അതല്ലാതെ ആ ദജ്ജാലിനോട് യുദ്ധം ചെയ്ത് നശിക്കുക എന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് മറ്റൊരു മാർഗവും ഉണ്ടാവില്ല. ഈ അതിശക്തമായ ഫിത്നയെ നേരിടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവചനം അതല്ലെങ്കിൽ നമ്മോട് ചെയ്തിരിക്കുന്ന അപ്പീൽ എന്നത് ഇങ്ങനെയുള്ള ഫിത്ന ഉടലെടുത്താൽ പാർശ്വ വംശത്തിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് നിൽക്കുന്നതും അവർ നാനാതരം ഫിത്നകളെയും ആപൽഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ലോകത്ത് വീണ്ടും വിശ്വാസം സ്ഥാപിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇത് വെറുമൊരു പ്രവചനം മാത്രമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആഗ്രഹമാണ്, ഒരു പ്രതീക്ഷയാണിത്. അബനായ ഫാർസിയോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ ഫിത്നയുടെ അപകടങ്ങളെക്കാളും വളരെ കുറഞ്ഞതും അതിന്റെ റിസൾട്ടിനേക്കാളും വളരെ കുറഞ്ഞതും കാലഘട്ടത്തെയും അതിന്റെ പ്രതികരണങ്ങളെക്കാളും വളരെ കുറഞ്ഞ രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഫിത്നകൾ പുറപ്പെട്ടിരുന്നു. സഹാബാക്കൾ അക്കാലത്ത് കാണിച്ച മാതൃകാ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും കാണാവുന്നതാണ്. തുടർന്ന് അതിന്റെ വിശദീകരണം കേൾപ്പിക്കുകയുണ്ടായി. സഹാബാക്കൾ ഏത് മാതൃകയാണ് കാണിച്ചത് എന്നും തങ്ങളുടെ ജീവൻ ഏത് രീതിയിൽ സമർപ്പിച്ചു എന്നും അതിൽ പറയുകയുണ്ടായി. തുടർന്ന് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഫത്ത് മക്കയ്ക്ക് ശേഷം നടന്ന യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്നു. അതിൽ നവാ മുസ്ലിങ്ങൾ പങ്കെടുത്തിരുന്നു. അവരുടെ എണ്ണത്തിലും ആധിക്യത്തിലും അവർക്ക് അഹങ്കാരമുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ അവർ അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ ശത്രുക്കളുടെ ശരവർഷം തുടങ്ങിയപ്പോൾ അവർക്ക് അതിനു മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ആ നവാഗതരുടെ വിശ്വാസ കുറവ് മൂലമോ അവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തത് കാരണമായോ അവരുടെ കുതിരകൾ തിരിഞ്ഞോടാൻ തുടങ്ങിയപ്പോൾ ആദ്യകാല സഹാബാക്കളുടെ നിരയും ചിന്നിച്ചിതറി. അവരുടെ കുതിരകളും നാലുപാടും ഓടാൻ തുടങ്ങി. അതിന്റെ ഫലമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും 10-12 സഹാബാക്കൾ മാത്രം അവശേഷിക്കുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, അൻസാറുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇപ്രകാരം വിളിച്ചു പറയാൻ പറയുകയുണ്ടായി, അൻസാറുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ വിളിക്കുന്നു. അവരുടെ കുതിരകളെ നെട്ടോട്ടമോടുകയായിരുന്ന ആ സമയത്ത് അവർ കുതിരകളെ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ കുതിരകളെ കടിഞ്ഞാൻ വളരെ ശക്തിയായി വലിക്കുമായിരുന്നു, അതിന്റെ ശിരസ് പുറം ഭാഗത്തേക്ക് പോയി ഇടിക്കുമായിരുന്നു, എന്നിട്ടും അതിനെ വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്കോടും, എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു എന്ന ശബ്ദം ഞങ്ങൾ കേട്ടപ്പോൾ സഹാബാക്കൾ പറയുന്നു, ഞങ്ങളുടെ ശരീരത്തിൽ വിദ്യുച്ഛക്തി പ്രവഹിച്ചതുപോലെ ഞങ്ങൾ അനുഭവപ്പെട്ടു. യാത്രാ മൃഗങ്ങളെ നിയന്ത്രിക്കാൻ ആപതും ശ്രമിച്ചു, എന്നിട്ട് അവയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചിലരുടെ മൃഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, എന്നാൽ ചിലർ മൃഗങ്ങളുടെ കഴുത്ത് വെട്ടി അങ്ങനെ അതിനെ നിർത്തി. അതിൽ നിന്നും ചാടിയിറങ്ങി തിരുനബിയുടെ ശബ്ദത്തിന് ഉത്തരമരളിക്കൊണ്ട് തിരുദൂതരുടെ അടുത്ത് ഓടി അടുത്തു. ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല പറയുന്നു, ആ ശബ്ദത്തെക്കാളും മഹത്വത്തോടെ, ആ ശബ്ദത്തെക്കാളും ദൃഢനിശ്ചയത്തോടെ, ആ ശബ്ദത്തെക്കാളും വലിയ പ്രതീക്ഷയോടെ, ആ ശബ്ദത്തെക്കാളും കൂടുതൽ സ്നേഹത്തോടെ, ആ ശബ്ദത്തെക്കാളും വലിയ പ്രതീക്ഷയോടെ അള്ളാഹുവിന്റെ റസൂൽ 1300 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, ലൗകാനൽ ഈമാനു ഇൻ മുഅല്ലഖം ഫിസ്സുരയ്യ ലനാലഹു റിജാലുൻ മിൻ അബ്നായിൽ ഫാരിസ്. ഇസ്ലാം തുടച്ചു മാറ്റപ്പെടുമ്പോൾ, ദജ്ജാലിന് ഫിത്ന ഭൂലോകത്ത് വ്യാപിക്കുമ്പോൾ, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, രാത്രിയിൽ വിശ്വാസിയും പകൽ കാഫിറുമായി തീരുമ്പോൾ, രാവിലെ വിശ്വാസിയും വൈകിട്ട് കാഫിറുമായി തീരുമ്പോൾ, ആ സമയത്ത് അഹ്ലെ ഫാരിസിയിൽ നിന്ന് ചിലർ എഴുന്നേൽക്കുമെന്നും അവർ എന്നിൽ നിന്നും ഉയർന്ന ഈ ശബ്ദത്തിന് ലബ്ബൈ പറയുമെന്നും, ഈമാനെ സുറിയയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ എന്നല്ല പറഞ്ഞത്, റിജാൽ എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം ഫാർസി വംശത്തിലെ ഒരാളിൽ മാത്രം അവസാനിക്കുകയില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മക്കളിലും ഈ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അവരിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കുന്നത് ഫാർസി വംശത്തിൽ നിന്ന് വന്ന ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഈ ഒരു ശബ്ദം പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥരായിരുന്ന സഹാബാക്കളുടെ ഹൃദയത്തിൽ ശക്തിപകരനായി ഉയർത്തിയതായിരുന്നു. അതേപോലെ അബനായെ ഫാർസിയിൽ നിന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയാണ് ഈ വാക്കുകളിലൂടെ പ്രകടമായിട്ടുള്ളത്. ഞാൻ ഈ ഉത്തരവാദിത്തത്തെയും അമാനത്തിനെയും നിറവേറ്റുകയാണ്. അതുകൊണ്ട് റജുലെ ഫാരിസിന്റെ സന്താന പരമ്പരയിലുള്ള എല്ലാ അംഗങ്ങൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശം ഞാൻ എത്തിക്കുകയാണ്. ഉമ്മത്തെ മുഹമ്മദിയായുടെ തകർച്ചയ്ക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയർപ്പിച്ചത് ലനാലഹു റജുലുൻ ഔ റിജാലുൻ മിൻ ഫാരിസ് എന്നതിലാണ്. ഈ ഫാർസിയുടെ മക്കൾ ഭൗതികതയോടുള്ള അത്യാർത്ഥിയും അഭിവൃദ്ധിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം തങ്ങളെ സമർപ്പിക്കുന്നതാണ് ആ ജോലി ലോകത്ത് ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഈമാനെ സുരയിൽ നിന്നും തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതും സൃഷ്ടികളെ ദൈവസമക്ഷം വണങ്ങുന്നവരാക്കി മാറ്റുക എന്നതുമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതീക്ഷയാണിത്. അതുകൊണ്ട് ഇതിനെന്ത് മറുപടി പറയാൻ അവർ ആഗ്രഹിക്കുന്നു? അവർ എന്റെ സന്താനങ്ങളായാലും ശരി, എന്റെ സഹോദരന്മാരുടെ മക്കളായാലും ശരി, അവർ തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ ശബ്ദത്തിനു ശേഷം അവരിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് അവർ ആലോചിക്കട്ടെ. അള്ളാഹു ഈ റജുലെ ഫാരിസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹുവിന്റെ വേദനാനിർഭരമായ ഈ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരായി ഞങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ മക്കളും ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നവരായി മാറട്ടെ, ഞങ്ങളുടെ കുടുംബത്തിലെ പൂർവികർ ഞങ്ങളിൽ നിന്നും വിടപറഞ്ഞത് കുടുംബത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ചും ജമാഅത്ത് അംഗങ്ങൾക്ക് പൊതുവിലും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരാക്കി തീർക്കട്ടെ. ജമാഅത്തിന്റെ ഏതൊരു നിലവാരമാണ് അവിടുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിവിധ സന്ദർഭങ്ങളിൽ ആ മഹാത്മാ വിവരിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ വിവരിക്കാം. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അന്നത്തെ അവസ്ഥയനുസരിച്ച് അവരുടെ ഭൌതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തിലേക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എഫ് എ വരെ പഠിപ്പിച്ചു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഹദ്രത്ത് സയ്യിദ അമത്തുൽ ഹൈ സായിബ റളിയല്ലാഹു അൻഹായുടെ വഫാത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ശിക്ഷണത്തിലും വേണ്ടി ഒരു സ്കീം എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തന രൂപം 17 മാർച്ച് 1925 നടന്നത്. അന്നൊരു മദ്രസ തുടങ്ങി. എന്റെ ഉമ്മയും അതിലെ ആദ്യകാല വിദ്യാർത്ഥിനികളിൽ ഉൾപ്പെടുന്നു. 1929 ഏഴ് സ്ത്രീകൾ മൗലവി ഫാസിലിന്റെ പരീക്ഷ നൽകി എല്ലാവരും വിജയിക്കുകയും ചെയ്തു. അതിൽ എന്റെ ഉമ്മയും ഉൾപ്പെട്ടിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളുടെ ആമീൻ ചടങ്ങിലും ഒരു പദ്യം എഴുതിയിട്ടുണ്ട്. അതും ദുആ നിർഭരമാണ്. ചില മുതിർന്ന കുട്ടികളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്റെ ഉമ്മ ഹദ്രത്ത് സാഹിബ്സാദി നാസ്ര ബീഗം സാഹിബിയെക്കുറിച്ചും അതിൽ പരാമർശമുണ്ട്. അവരെക്കുറിച്ച് പറയുന്നു, എന്റെ നാസിറ നന്മ നിറഞ്ഞ മകളാണ്. സൌഭാഗ്യവതിയായ ബുദ്ധിശാലിയും പരിശുദ്ധ പ്രകൃതമുള്ളവളുമാണ്. ഈ ഗുണങ്ങൾ പിതാവ് എന്ന നിലയിലല്ല ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന് കാണാൻ കഴിഞ്ഞത്. എന്റെ ഉമ്മയോടൊപ്പം ജോലി ചെയ്യുന്ന പല സഹപ്രവർത്തകരും ലജന മെമ്പർമാരും ഇത് കണ്ടിട്ടുണ്ട്. അവരും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അവരോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സദർ എഴുതുന്നു, ലജനയുടെ തർബിയത്ത് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, ഇതിനായി പുത്തൻ മാർഗങ്ങൾ ആലോചിക്കാറുണ്ടായിരുന്നു, പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു, ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. പ്രഭുവയിലെ ഓരോ സ്ത്രീയും പെൺകുട്ടിയും ശിക്ഷണകാലത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരായിരിക്കണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും തന്നെ പർദ്ദയുടെ നിലവാരം താഴ്ന്നു പോകുന്നതായി കണ്ടാൽ റോഡിലൂടെ നടക്കുന്ന സ്ത്രീയായാലും പെൺകുട്ടിയായാലും അതല്ലെങ്കിൽ അഹമ്മദി പെൺകുട്ടികൾ നടക്കുന്ന മാന്യത നിലനിർത്താതെ പെൺകുട്ടികൾ നടക്കുന്നതായി കണ്ടാൽ അപ്പോൾ തന്നെ അവരുടെ അടുത്ത് ചെല്ലുകയും വാത്സല്യത്തോടെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു അഹമ്മദി പെൺകുട്ടിയുടെ ജീവിത നിലവാരം ഏത് രീതിയിലായിരിക്കണം എന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഫർദയുമായി ബന്ധപ്പെട്ട ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മല്ലാ തആല അൻഹുവിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മല്ലാ തആലയുടെ ഖിലാഫത്തിലുള്ള ആദ്യ ജൽസ 1982 നടന്നത്. അന്ന് ലജന ജൽസ ഗായ് നടത്തിയ പ്രഭാഷണത്തിൽ ഫർദയെക്കുറിച്ചും പറഞ്ഞിരുന്നു. അതിൽ എന്റെ ഉമ്മയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്കൊരു സഹോദരിയുണ്ട്. ചെറുപ്പത്തിൽ തന്നെ പർദ്ദയുടെ കാര്യത്തിൽ കർശന നിലപാടാണ് എടുത്തിരുന്നത്. കാരണം അവർ ഹസ്രത്ത് മുസ്ലിമോ റളിയല്ലാഹു അൻഹുവിന്റെ തർബിയത്തിലുള്ള ആദ്യകാല തലമുറയിൽപ്പെട്ടവരാണ്. മുസ്ലിമോദ് വീട്ടിൽ ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പെൺകുട്ടികളെ ഏതു രീതിയിലാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത് എന്നവർ കണ്ടിരുന്നു. അത് അവരുടെ പ്രകൃതത്തിൽ ഇഴകിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു സ്വഭാവത്തിൽ നിന്നും അവർക്ക് മാറാനേ സാധ്യമല്ല. ഇവരെക്കുറിച്ച് നമ്മുടെ ചില പെൺകുട്ടികൾ പറയാറുള്ളത്, ഇവർ വളരെ പഴഞ്ചനാണ്, ഇവരെ ഒന്നും പറയേണ്ടതില്ല, ഇവർക്ക് വട്ടാണ്, പഴമക്കാരാണ്, ഇവർ ഇങ്ങനെയൊക്കെ പറയും. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർ പറയുന്ന പഴയകാലം എന്നതുകൊണ്ട് ഏത് കാലമാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അറിയുന്ന പഴയകാലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴയ കാലമാണ്. അതുകൊണ്ട് ആ പഴയ കാലത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അവരും അള്ളാഹും തമ്മിലുള്ള ഇടപാടായിരിക്കട്ടെ അത്. എന്നാൽ എന്റെ ഈ സഹോദരി തഖ്വയിൽ നിലനിന്നുകൊണ്ട് ഈ കാര്യത്തിൽ കാർക്കശ്യം കാണിക്കുന്നു. അവർ ഒരു ദീർഘകാലം റബുവയുടെ സദർ ലജ്നയായിരുന്നു. അപ്പോഴെല്ലാം തന്നെ പാകിസ്ഥാനിലെ മറ്റു ലജ്നകളിൽ നിന്നെല്ലാം റബ്ബുവയെ മുമ്പിലെത്തിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടി കഴിവതും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. വെറും സ്ഥാനം കിട്ടുക എന്ന ഉദ്ദേശത്തിനല്ല. ചില സദർമാരും കായിദുമാരും ജൈവുമാരും എല്ലാം അതിനായി മാത്രം ചിലത് ചെയ്യും. എന്നാൽ അവർ ചിന്തിച്ചിരുന്നത് റബ്ബുവയിൽ കാലത്തിന്റെ ഖലീഫ ഉള്ളതുകൊണ്ടും വിളക്കിനെ താഴെ ഇരുട്ടാണെന്നാരും പറയാതിരിക്കാനും വേണ്ടിയായിരുന്നു. ഖലീഫ ഉണ്ടായിട്ടും ഇവരുടെ നിലവാരം മറ്റുള്ളവരെക്കാളും മോശമാണെന്നാരും പറയാതിരിക്കാനായിരുന്നു ഇത്രമാത്രം ചെയ്തിരുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രീതിയും പ്രതീക്ഷിച്ചിരുന്നു. ഒരു സ്ത്രീ എഴുതുന്നു, അവരുടെ തീരുമാനം വളരെ ദീർഘദൃഷ്ടിയുള്ളതായിരുന്നു. അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, അഭിപ്രായം പറയുന്നവരെ പ്രത്യേകം ആദരിക്കുന്നു. മൗലാന അബ്ദുൽ മജീദ് നൂറുൽ ഹഖ് സാഹിബിന്റെ ഭാര്യ എഴുതുന്നു, ഞാനൊരു ദീർഘകാലമായി ഒരു ഹൽക്കയുടെ സദറായി ജോലി ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, ശിക്ഷണം, വൈജ്ഞാനിക പുരോഗതി എന്നിവയിൽ ഉന്നതി കൈവരിക്കാനായി തന്റെ മെമ്പർമാരോട് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ദുർറെ സമീൻ, കലേമെ മഹ്മൂദ് എന്നിവയിൽ നിന്നും ഈ രണ്ട് വരി പദ്യങ്ങൾ മനഃപ്പാഠമാക്കി ഓരോ യോഗത്തിലും വരണമെന്നാണ്. ഇതിൽ നിന്നുള്ള ഗുണം പദ്യങ്ങളിലൂടെ അറിവും ആത്മീയ ജ്ഞാനവും വർദ്ധിക്കുന്നതോടൊപ്പം ഇസ്തിമ നടക്കുമ്പോൾ ബൈത്ത് ബാസി എന്ന പരിപാടിയിൽ റബുവയിലെ ലജ്ന എപ്പോഴും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. അവർക്ക് സ്വയം കുറെ പദ്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് ഈ കാര്യം അറിയാം. ഉമ്മക്ക് കുറെ പദ്യങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. ഇമാം സാഹിബിന്റെ ഭാര്യ എനിക്കെഴുതുന്നു, ഒരിക്കൽ എന്റെ ഉമ്മയുടെ കൂടെ സ്ത്രീകളോടൊപ്പം സിയാൽകോട്ടിലേക്ക് ഒരു ജമാഅത്ത് തല യാത്ര പോകാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, നാം യാത്ര ചെയ്യുന്ന ഈ വാനിൽ ഇരുന്നു കൊണ്ട് അതുമിതും പറയാതെ നമുക്ക് ബൈത്ത് ബാസ് നടത്താം, യാത്രയും നല്ല രീതിയിൽ കഴിഞ്ഞു കിട്ടും, മാത്രമല്ല അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ആ യാത്ര ഉടനീളം ബൈത്ത് ബാസ് നടന്നു. എല്ലാവരും അതിൽ വളരെയധികം എൻജോയ് ചെയ്തു. എന്റെ പിതാവ് മിർസ മൻസൂർ അഹമ്മദ് സാഹിബിനും ദുർരേസമീനിലെ കുറെ വരികൾ നല്ലപോലെ മനഃപ്പാടമുണ്ടായിരുന്നു. ഏ ഖുദാ ഏ കാർസാസോ ഗൈബ് പോഷോ കിർദഗാർ എന്ന സുദീർഘമായ പദ്യം പൂർണമായും മനഃപ്പാടമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. യാത്രയിൽ ഞങ്ങൾ പോകുമ്പോഴൊക്കെ ബൈത്ത് ബാസിയുടെ മത്സരം തുടങ്ങുമായിരുന്നു. ഉമ്മയുടെ ഒരു ടീമും ഉപ്പയുടെ മറ്റൊരു ടീമും കുട്ടികളായ ഞങ്ങൾക്ക് താൽപര്യമുണ്ടാക്കുന്നതിനായി ഞങ്ങളെയും അവരോടൊപ്പം ചേർക്കുമായിരുന്നു. ഇതേപോലെ ഉമ്മാക്ക് കസീദ മനഃപ്പാടമായിരുന്നു. അവസാന കാലത്ത് ഓർമ്മശക്തി കുറയുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ചില പദ്യവരികളും വാക്കുകളും പെട്ടെന്ന് ഓർമ്മ വരാതായപ്പോൾ തന്റെ പേരക്കുട്ടികൾ ആരാണോ അടുത്തുള്ളത് ഉപ്പാക്ക് ശേഷം അവരെ വിളിച്ച് പുസ്തകം നൽകി അത് എന്താണെന്ന് കേൾക്കുമായിരുന്നു. നിത്യേനയുള്ള ശീലം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പേ യാഇന ഫൈലില്ലാഹി വൽ ഇർഫാനി എന്ന കസീദ 70 വരെയും പൂർണ്ണമായും ചൊല്ലിയതിനു ശേഷമാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. അവസാന നിമിഷം വരെ ഒന്നോ രണ്ടോ വരികൾ മറന്നുപോയിട്ടുണ്ടെങ്കിലല്ലാതെ പൊതുവിൽ മുഴുവനും തന്നെ ഓർമ്മയുണ്ടായിരുന്നു. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ ചിന്തിച്ചുകൊണ്ടാണ് പാരായണം ചെയ്തിരുന്നത്. ചിലപ്പോൾ പകൽ ജോലിയിൽ നിന്നെല്ലാം വിരമിച്ചാൽ വീട്ടിലും ജോലിയെല്ലാം ഉണ്ടായിരുന്നു, ജോലി ചെയ്യുന്നവരെ സഹായിച്ചിരുന്നു, പല ജോലിയിലും പ്രത്യേകം താൽപര്യം കാണിച്ചിരുന്നു, ലജ്നയുടെ ജോലികളും കൂടെ നടക്കുമായിരുന്നു. ഇതിൽ നിന്നെല്ലാം വിരമിച്ചതിന് ശേഷം സുബഹിക്ക് ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നത് കൂടാതെ 10-11 മണിക്ക് ശേഷം 1.5 മണിക്കൂർ വിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ അറിവ് ഒരിക്കലും പ്രകടമാക്കിയിരുന്നില്ല. വളരെ ഗഹനമായ വായനയായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ മൗലവി ഫാസിലിന്റെ പരീക്ഷ പാസായിരുന്നു. അറബി ഭാഷ പഠിച്ചിരുന്നു, അറബി ഗ്രന്ഥങ്ങളും വായിച്ചിരുന്നു. ശരിക്കും അറബി അറിയാമായിരുന്നു. മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചിരുന്നു. തന്റെ കഴിവനുസരിച്ച് കഴിവിന്റെ പരമാവധി സഹായിച്ചിരുന്നു. പണമായും വസ്തുക്കളായും നൽകിയിരുന്നു. മറ്റുള്ളവരെയും ഇക്കാര്യത്തിൽ പ്രേരിപ്പിച്ചിരുന്നു. ഇന്ന വ്യക്തി സഹായത്തിന് അർഹയാണ്, അവരെ സഹായിക്ക് എന്ന് അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയുള്ള ചില വ്യക്തികൾ, അവരുമായി പരിചയമുള്ളവർ അവർക്ക് പണം നൽകുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ തന്നെ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞേൽപ്പിക്കുമായിരുന്നു. റബ്ബയുടെ ഒരു ദീർഘകാല സദറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവിധ മഹല്ലിലുള്ള പാവങ്ങളെ നേരിട്ട് അറിയുകയും ചെയ്തിരുന്നു. അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാമായിരുന്നു. ചൌധരി ഹമീദുള്ള സാഹിബ് എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം ഇംദാദ് ഗന്ധം കമ്മിറ്റിയുടെ സദറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സദർ ലജന റബ്ബയുടെ ഭാഗത്തുനിന്ന് വരുന്ന സഹായത്തിനുള്ള അപേക്ഷകളെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയായിരുന്നു. കാരണം അവയെല്ലാം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം അർഹതപ്പെട്ടവർക്ക് ശരിയായ ശുപാർശയോടുകൂടി അയച്ചതായിരിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ഒരു അന്വേഷണത്തിന്റെ ആവശ്യവും വരില്ലായിരുന്നു. അവരുടെ സദാരത്ത് വെറും ഓഫീസിൽ ഒതുങ്ങിയതോ സംഘടനാ തലത്തിൽ മാത്രം ഒതുങ്ങിയതോ ആയിരുന്നില്ല. ലജ്ന സദർ ആയതു കാരണം ഓരോ വീടുമായും വ്യക്തിപരമായ ബന്ധം അവർക്കുണ്ടായിരുന്നു. റബ്ബയുടെ ലജ്ന സംവിധാനം ആദ്യം കേന്ദ്ര ലജ്നയുടെ മേൽനോട്ടത്തിലായിരുന്നു നടന്നിരുന്നത്. ജനുവരി 1953 ലജ്ന റബ്ബയെ കേന്ദ്ര ലജ്നയിൽ നിന്നും വേർപെടുത്താൻ തീരുമാനിച്ചു. എന്നാൽ സദർ ലജ്ന റബുവ മർക്കസിയ കമ്മിറ്റിയുടെ മെമ്പറായിരിക്കും. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റബുവയിലെ മഹല്ലുകളിൽ നിന്നും ആരെയാണ് പ്രസിഡന്റാക്കേണ്ടത് എന്ന് അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഏകകണ്ഠമായി സാഹിബ്സാദി നാസറ ബീഗം സാഹിബയെ സദർ ആക്കാൻ തീരുമാനം വന്നത്. ലജ്നയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ലജ്ന സദറായി നിയമിച്ചു. 1988-89 കാലം വരെ അവർ സദർ ലജ്നയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അനാരോഗ്യം കാരണം ക്ഷമാപണം നടത്തുകയുണ്ടായി. എന്നാലും ഒരു പ്രവർത്തക എന്ന നിലയ്ക്ക് ലജ്നയുടെ പ്രവർത്തനങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ട്. സെക്രട്ടറി ഖിദ്മത്തെ ഹൽക്ക് എന്ന നിലയിൽ തുടർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ സദാരത്തിൽ ലജ്ന റബുവ എല്ലാ വകുപ്പിലും ഉന്നത പ്രവർത്തനം കാഴ്ചവച്ചിട്ടുണ്ട്. പരിചയമുള്ളവരിൽ നിന്നുള്ള അനുശോചന സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നതിൽ ഒരു കാര്യം പൊതുവായി കാണാം. അവരെ കാണാൻ പോയപ്പോഴെല്ലാം പ്രസന്ന മുഖത്തോടെയാണ് മുലാഖാത്ത് നടത്തിയത്. സൽക്കരിച്ചിരുന്നു. കാലാവസ്ഥക്കനുസരിച്ച് എന്താണോ ഉള്ളത് അത് നൽകിയിരുന്നു. കുട്ടികളെ ലാളിച്ചിരുന്നു. നല്ല ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും ഉണ്ടായിരുന്നു. മുഖലക്ഷണം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കും. വർത്തമാനങ്ങൾ ചോദിക്കും. ദുആയിൽ ശ്രദ്ധിക്കാനും പരിശുദ്ധമാറ്റം വരുത്തുവാനും ഉപദേശിക്കുമായിരുന്നു. മക്കളുടെ തർബിയത്ത് കാര്യത്തിൽ പ്രാർത്ഥനയിൽ പ്രസംഗിക്കാൻ പറയുമായിരുന്നു. അതിസൽക്കാരത്തെക്കുറിച്ച് ഇവിടെ പരാമർശം വന്നിരിക്കുകയാണ്. അവർ ദീർഘകാലം റബുവയിലെ സദറായിരുന്നപ്പോൾ റബുവയിലെ വിവിധ മഹല്ലിലുള്ള സദർമാരുടെ മീറ്റിംഗുകൾ ഒരു ദീർഘകാലം വരെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വിശാലമായ ഒരു വരാന്തയുണ്ടായിരുന്നു. 40 അടി നീളമുണ്ടാകും ഏകദേശം. അതിലാണ് എല്ലാം ഒരുക്കിയിരുന്നത്. മീറ്റിംഗുള്ള ദിവസങ്ങളിൽ അസറിന് ശേഷം ഉടനെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടതായി വന്നിരുന്നു. കാരണം എല്ലാ റൂമിലേക്കുമുള്ള വഴികൾ അടയുമായിരുന്നു. വീട് പൂർണ്ണമായി ലജ്നകളുടെ നിയന്ത്രണത്തിലായിരിക്കും. റൂമിനകത്ത് കുടുങ്ങിപ്പോയാൽ 2 മണിക്കൂർ അകത്ത് തന്നെ ഇരിക്കേണ്ടതായി വരും. കാരണം പുറത്തു കടക്കാൻ മറ്റ് വഴികളൊന്നുമില്ല. ഏകദേശം 150-200 പേർ അടങ്ങുന്നതായിരുന്നു ഈ മീറ്റിംഗ്. അവർക്ക് വേണ്ടി കാലാവസ്ഥയനുസരിച്ച് ചായയോ ഷർബത്തോ നൽകുമായിരുന്നു. കഴിക്കാനും വല്ലതും നൽകുമായിരുന്നു. ഇതിന്റെ ചെലവ് അത്രയും അവർ സ്വയമാണ് വഹിച്ചുകൊണ്ടിരുന്നത്. എന്റെ ക്ലാസ് ഫെലോ അതിഥിസൽക്കാരത്തെക്കുറിച്ച് എഴുതുന്നു, ഒരിക്കൽ നിന്റെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു ആജിസാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും. ഒരിക്കൽ മുറ്റത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഹാജി സാഹിബ് പുറത്തു വന്നതായി അറിഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഹാജി സാഹിബ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അകത്ത് വിളിച്ചിരുത്തുക, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇതുപോലെ അതിസൽക്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം താൽപര്യമുണ്ടായിരുന്നു. മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയെക്കുറിച്ച് ഒരാൾ എനിക്കെഴുതി, എന്റെ ഉമ്മാക്ക് ഈ വ്യക്തിയുടെ അവസ്ഥ നല്ലതല്ല എന്നും പ്രയാസത്തിലാണെന്നും കുട്ടികളെ പുറത്തേക്ക് അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അറിയാൻ സാധിച്ചു. അവർ തന്റെ നമസ്കാര പടം അയച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുറേ ദുആ ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് കുട്ടികൾക്ക് പോകാനുള്ളത് ശരിയാകുന്നതാണ്. അദ്ദേഹം എഴുതുന്നു, അതിനുശേഷം അല്ലാഹു അപ്രതീക്ഷിതമായ മാർഗങ്ങൾ ഒരുക്കുകയും എല്ലാവർക്കും പുറത്തു പോകാൻ സാധിക്കുകയും ചെയ്തു. ബാക്കിയുള്ള 1-2 കുട്ടികൾക്ക് അടുത്തിടെയാണ് വിസ ലഭിച്ചിട്ടുള്ളത്. എഴുതുന്നു, ദുആ അവർ ചെയ്യുന്നു. എന്നാൽ അവരുടെ സഹാനുഭൂതി നോക്കുക. അവർ ആരിൽ നിന്നോ ഇന്ന വ്യക്തിക്ക് പ്രയാസമുണ്ടെന്ന് കേൾക്കുന്നു, അപേക്ഷിക്കാതെ തന്നെ ദുആ ചെയ്യുന്നു, എന്നിട്ട് സന്ദേശം അയക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഒരിക്കൽ എനിക്ക് ഒരു സ്വപ്നം കേൾപ്പിച്ചു. ആ സ്വപ്നം എനിക്ക് ഓർമ്മയില്ല, അതിന്റെ ഒരു ഭാഗമാണ് കേൾപ്പിച്ചതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ദർശനത്തിൽ കണ്ടിട്ടുണ്ട് എന്ന്. ഇതേപോലെ ജർമ്മനിയിൽ ജമാഅത്തിന്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് അവർ ഒരു ദർശനം കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ ജർമ്മൻ ജമാഅത്തിന്റെ വളർച്ചയും ബന്ധവും കണ്ടപ്പോൾ ഉടനെ എനിക്ക് എന്റെ ഉമ്മയുടെ സ്വപ്നവും ഓർമ്മ വരുന്നു. ഇതെല്ലാം തന്നെ ശോഭനമായ ഭാവിയിലേക്കുള്ള പ്രയാണമായിരിക്കട്ടെ. വഴികളെല്ലാം തുറന്നുകൊണ്ടേയിരിക്കുമാറാകട്ടെ. ഉമ്മയുടെ മറ്റൊരു ഗുണം ചന്തയുടെ കണക്ക് സൂക്ഷിക്കുന്നതാണ്. കൃത്യമായി കണക്ക് ചെയ്യും. സ്വത്തിൽ നിന്നും എന്തെല്ലാം വരുമാനം ലഭിക്കുമോ അവയുടെ ചന്ത വസിയത്ത് ജൽസാ സാലാന എല്ലാം കൃത്യമായി നൽകിയിരുന്നു. തരി ജദീദ് വഖഫ് ജദീദ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും. അതേപോലെ മറ്റ് പദ്ധതികളിൽ അവരുടെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടോ അവയെല്ലാം വീട്ടുമായിരുന്നു. ഞാൻ അവിടെ ഉള്ളപ്പോഴെല്ലാം ചന്തയുടെ കണക്കുകൾ എന്നോടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. എന്നെയാണ് അടക്കാൻ അയച്ചിരുന്നത്. കണക്ക് കൃത്യമല്ലേ, വല്ല കുറവുമുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. അവർക്ക് വിവിധ തരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിരുന്നു, വിവിധ സ്വത്തുക്കളുണ്ടായിരുന്നു. ഏതെങ്കിലും സ്വത്തിലെ കണക്കിൽ വല്ല പിഴവും വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അറിഞ്ഞാൽ ഇത്ര ചന്ത കൂടി കൂടുതൽ അടക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ അതടക്കുമായിരുന്നു. ചന്താ മജ്ലിസും കൃത്യമായി അടച്ചിരുന്നു. ഇതിൽ ചിലർ അലസത കാണിക്കാറുണ്ട്. തന്റെ വരുമാനമനുസരിച്ച് നൽകിയിരുന്നു. ഇതിൽ വരുമാനമനുസരിച്ച് ഒരുപക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. കണക്കുകളെല്ലാം വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്തിരുന്നത്. ഡോക്ടർ നൂറി സാഹിബ് അനുശോചന സന്ദേശത്തിൽ എഴുതുന്നു, അതിൽ അവരുടെ ഒരു കത്തും അയക്കുന്നുണ്ട്. 1999 ഞാൻ ജയിലിൽ പോയപ്പോൾ നൂറി സാഹിബ് ഞാൻ മോചിതനായതിനു ശേഷം അവർക്കൊരു കത്തയക്കുകയുണ്ടായി. അതിന്റെ മറുപടിയായി അവർ എഴുതുന്നു, അസീസും നൂറി സാഹിബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, താങ്കളുടെ കത്ത് കിട്ടി. അതിൽ അസീസും മസ്രൂറിന്റെ തിരിച്ചുവരവിൽ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു വളരെ ഫദൽ ചെയ്യുകയുണ്ടായി. ശത്രുക്കളുടെ പദ്ധതി വളരെ മോശമായിരുന്നു. അള്ളാഹു തന്റെ ഫദൽ കൊണ്ട് തന്റെ ശക്തിപ്രഭാവം പ്രകടിപ്പിക്കുകയുണ്ടായി. എത്ര തന്നെ നന്ദി രേഖപ്പെടുത്തിയാലും കുറവാണ്. റബുവയിൽ ഓരോ വ്യക്തിയും റബുവയ്ക്ക് പുറത്തും വേദനാനിർഭരമായ ദുആകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ ദുആകൾ സ്വീകരിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ സുമ അൽഹംദുലില്ലാ. ഭാവിയിലും അള്ളാഹു എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഇതും അവരുടെ വിനയത്വമാണ്, നന്ദി പ്രകടനത്തിന്റെ മറ്റൊരു മാതൃകയാണ്. ഒരു ഉമ്മ എന്ന നിലക്ക് ഞാൻ കുറെ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടി എത്രയോ ദുആ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ജമാഅത്തിന്റെ വ്യക്തികളുടെ ദുആക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത്. ദുആ ചെയ്യുമ്പോൾ കുടുസായ മനസ്ഥിതിയും കാണിച്ചിട്ടില്ല. അള്ളാഹു തആല എന്നെയും എന്റെ കുട്ടികളെയും സംരക്ഷിക്കട്ടെ എന്ന് പറയാതെ എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ എന്നാണ് ദുആ ചെയ്തത്. ഇതാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉന്നതമായ ശിക്ഷണം ലഭിച്ചത് കാരണം അവരിലൂടെ പ്രകടമാവുകയുണ്ടായി. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുമായി അവരുടെ പല സംഭവങ്ങളുമുണ്ട്. ദൈർഘ്യഭയം കൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല. അവരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അതിലും നിങ്ങൾ കേൾക്കുന്നതാണ്. മാത്രമല്ല റിപ്പോർട്ടും വരുന്നതാണ്, അതിലും വായിക്കാവുന്നതാണ്. തന്റെ പ്രകൃതത്തിൽ നിയന്ത്രണവും ചിട്ടയും അവർക്കുണ്ടായിരുന്നു. എന്റെ മകൻ രണ്ടു മൂന്ന് വർഷം മുമ്പ് അവിടെ പോയിരുന്നു. അവർ പറയുന്നു, ഉപ്പയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ വികാരഭരിതയായി. അള്ളാഹു അവരുടെ എല്ലാ ദുആകളും എനിക്ക് വേണ്ടിയും എന്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. ഖിലാഫത്തിന് ശേഷം എന്നോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായ ഒരു പരിവേഷം കൈവന്നിരുന്നു. ഫോണിൽ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്കത് തിരിച്ചറിയാമായിരുന്നു. ഞാൻ യാത്രയിൽ പോകുന്നതിന് മുമ്പേ ഫോൺ ചെയ്യുമായിരുന്നു. എന്റെ അവസ്ഥ ഉമ്മയേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് അറിയുക. എന്റെ രീതിയും സംസാര ശൈലിയും എല്ലാം അറിയാമായിരുന്നു. കാര്യങ്ങൾ ഞാൻ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. സംസാരം കുറവായിരുന്നു. എപ്പോഴും പറയാറുള്ളത്, അള്ളാഹു നിങ്ങളുടെ സംസാരത്തിലും പ്രസംഗത്തിലും ബർക്കത്തിടുമാറാകട്ടെ. ഞാൻ നിനക്ക് വേണ്ടി നഫൽ നമസ്കരിക്കുന്നു എന്നും ഓരോ നമസ്കാരത്തിലും ഒരു സുജൂദെങ്കിലും നിനക്കായി ചെയ്യുന്നു എന്നും പറഞ്ഞിരുന്നു. ഖിലാഫത്തിന് ശേഷം ആദ്യമായി 2005 ഖാദിയാനിൽ വെച്ചാണ് മുലാഖാത്ത് നടത്തിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു, ഒരു പ്രത്യേകമായ അവസ്ഥയായിരുന്നു. മുമ്പുള്ള ഖലീഫമാർക്ക് ഞാൻ അവരിൽ നിന്നും കണ്ടിട്ടുള്ള ആ ആദരവിന്റെ ബന്ധം എനിക്കുമുണ്ടായിരുന്നു. മകൻ എന്ന നിലയിലുള്ള ബന്ധമായിരുന്നില്ല, ഖിലാഫത്തിനോടുള്ള ബന്ധമായിരുന്നു. അതിൽ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഡോക്ടർ ഇബ്രാഹിം സാഹിബ് മീർ മഹ്മൂദ് സാഹിബിന്റെ മകൻ, അവരുടെ ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. പഴയ സംഭവങ്ങളെക്കുറിച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. എന്റെ കാര്യവും അതിൽ പരാമർശിച്ചു. അതിന്റെ കേസറ്റും അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും കാലത്തിന്റെ ഖലീഫ ആയതുകൊണ്ടാണ്. എന്റെ പ്രിയ ഉമ്മ ദീനിന്റെ ബന്ധത്തിന് മറ്റെല്ലാ ബന്ധത്തെക്കാളും മുൻഗണന നൽകുകയുണ്ടായി. ഇവിടെ ഖിലാഫത്ത് എന്ന ബന്ധം മറ്റെല്ലാ ബന്ധത്തെക്കാളും മുളച്ചു നിൽക്കുന്നു. അവരെ കാണാൻ പോകുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന് സന്തോഷം തുളുമ്പുന്നതായി എനിക്ക് കാണാൻ സാധിക്കുന്നു. കണ്ണിൽ പ്രത്യേകമായിരിക്കുന്ന പ്രകാശം ഞാൻ കണ്ടിരുന്നു. ഖാദിയാനിൽ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളിൽ എന്റെ ജോലി തിരക്കിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയം ഉമ്മയുടെ അടുത്ത് പോയിരിക്കും. എന്നെ കൂടെ ഇരുത്തി കുറെ സമയം സംസാരിക്കുമായിരുന്നു. ഖാദിയാനിലെ ഈ ദിവസങ്ങൾ 15 ദിവസം മാത്രമായിരുന്നു. പിന്നീട് വിട പറഞ്ഞ് അവർ പാകിസ്ഥാനിലേക്ക് പോയി. ദുആ ചെയ്തുകൊണ്ട് എന്നെ അയക്കുകയുണ്ടായി. ഡോക്ടർ ഫറക് സാഹിബ് ഇദ്ദേഹം മഹ്മൂദ് അഹമ്മദ് സാഹിബിന്റെ ഇളയ മകനാണ്. അദ്ദേഹം എനിക്കെഴുതുന്നു, അടുത്ത ഖലീഫത്തുൽ മസീഹ് റാബിന്റെ വഫാത്ത് സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പോയി അനുശോചനം അറിയിച്ചപ്പോൾ എന്നെ ഉപദേശിച്ചത് ഇപ്രകാരമാണ്, നീ ദുആ ചെയ്യുക.
ദുആ കരോ ജോ ഭീ നയാ ഖലീഫ ഹൈ ഉസ്കി ബൈത് കി തൗഫീഖ് മിലേ
എന്നിട്ട് പറഞ്ഞു, ഇപ്രകാരം ദുആ ചെയ്യുക, പുതിയ ഖലീഫ ആരായാലും അവരെ ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ എന്നും അവരോട് ആത്മാർത്ഥമായ ബന്ധവും ആത്മാർപ്പണവും ഉണ്ടാകട്ടെ എന്നും നീ ദുആ ചെയ്യുക. ചുരുക്കത്തിൽ അവരുടെ ബന്ധം ഖിലാഫത്തുമായിട്ടായിരുന്നു, അതിനായി പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അള്ളാഹ് അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. സംഭവങ്ങൾ വളരെ കൂടുതലാണ്. ഒരു കാര്യം മാത്രം അവസാനമായി ഞാൻ കേൾപ്പിക്കാം. 1913 ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അൽ ഫളൽ എന്ന പത്രം തുടങ്ങാൻ തീരുമാനിച്ചു. ഹസ്രത്ത് ഉമ്മേ നാസിർ സാഹിബ പ്രഥമ മൂലധനം എന്ന നിലയിൽ തന്റെ ചില ആഭരണങ്ങൾ അതിനായി സമർപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനുള്ള വികാരം അള്ളാഹു ഇട്ടുകൊടുത്തതുപോലെ അള്ളാഹു എന്നെ സഹായിക്കാൻ എന്റെ ഭാര്യയുടെ മനസ്സിലും വികാരം ഇട്ടുകൊടുക്കുകയുണ്ടായി. പത്രങ്ങൾക്കായി പണം മുടക്കുക എന്നത് പൊട്ടക്കിണറ്റിൽ എറിയുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് എന്നവർക്കറിയാമായിരുന്നു. പ്രത്യേകിച്ച് മഹമൂദ് തുടങ്ങുന്ന ഒരു പത്രവും കൂടിയാകുമ്പോൾ, മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തി കൂടിയാകുമ്പോൾ. ഇത് ഹദരത്ത് മുസ്ലിമിന്റെ വിനയത്വമാണ്. അവർ എനിക്ക് രണ്ട് ആഭരണങ്ങൾ നൽകി, എന്നിട്ട് പറഞ്ഞു, ഇത് വിറ്റുകൊണ്ട് പത്രം തുടങ്ങുക. ഒന്ന് അവരുടെ സ്വർണവളയായിരുന്നു, മറ്റൊന്ന് ചെറുപ്പത്തിലുള്ള സ്വർണവളയും. അത് എനിക്കും എന്റെ മകളും നാസിറ ബീഗമിനും വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. ഞാൻ ആ ആഭരണങ്ങളുമായി ഉടനെ ലാഹോറിൽ പോയി 475 രൂപക്ക് രണ്ട് വളയും വിറ്റു. അതിൽ നിന്നാണ് അൽഫസൽ പത്രം തുടങ്ങിയത്. അൽഫസൽ വായനക്കാർ അൽഫസൽ വായിക്കുമ്പോൾ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയമകളും എന്റെ ഉമ്മയുമായ ഈ മഹദിയെയും ദുആയിൽ ഓർക്കുക. അൽഫളിൽ തുടങ്ങുന്നതിൽ അവർ ബോധപൂർവമല്ലെങ്കിലും തന്റെ മാതാപിതാക്കളോടൊപ്പം അവരും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഈ അൽഫളിൽ ഇന്റർനാഷണൽ ആയി പുറത്തിറങ്ങുന്നു. അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അവരുടെ ദുആകൾ എപ്പോഴും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ ഗായിബ് ഞാൻ നമസ്കരിക്കുന്നതാണ്. അതോടൊപ്പം മറ്റു ജനാസകളുമുണ്ട്. ചൌധരി നദീർ അഹമ്മദ് സാഹിബിന്റേതാണ് അടുത്ത ജനാസ. ഇദ്ദേഹം ഗവൺമെന്റ് സർവീസിലായിരുന്നു. 1981 റിട്ടയർഡ് ആയതിന് ശേഷം വഖഫ് ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാലിസ് നായ് നാസിർ വക്കീലു സറാഅത്ത് ആയി അദ്ദേഹത്തെ നിയമിച്ചു. 2003 വരെ ഈ വകുപ്പിലാണ് സേവനമനുഷ്ഠിച്ചത്. വളരെ നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് അദ്ദേഹം സമർപ്പിച്ചത്. വളരെ വിനയത്തോടും കഠിനാധ്വാനത്തോടും കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. ആഫ്രിക്കയിലെ ചില നാടുകളിലേക്ക് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തെ അയച്ചിരുന്നു. സിന്ധിലെ ഭൂമികാരണം ഞാനുമായും അടുത്ത ബന്ധമായിരുന്നു. വിനയമുള്ളൊരു വ്യക്തിയായിരുന്നു. വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. പ്രായത്തിൽ എന്നേക്കാൾ എത്രയോ മുതിർന്ന ആളായിരുന്നു, എന്നിട്ടും വളരെയധികം ബഹുമാനിച്ചിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവധി ദിവസങ്ങളിൽ മൗലവി ഷേറലി സാഹിബിന്റെ കൂടെ വിശുദ്ധ ഖുർആൻ തർജ്ജമ ഇംഗ്ലീഷിൽ ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ തർജ്ജമയിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട്. രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഇദ്ദേഹത്തിനുള്ളത്. അള്ളാഹു ഇവർക്കെല്ലാം ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. യുവത്വത്തിൽ തന്നെ ഇദ്ദേഹത്തിന് തഹജ്ജുദിന്റെ ശീലമുണ്ടായിരുന്നു. ഞാനും ഇത് കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ രാത്രി 3 മണിക്ക് അതല്ലെങ്കിൽ തഹജ്ജുദിനുള്ള സമയത്ത് എഴുന്നേൽക്കുമായിരുന്നു. വളരെ ഭക്തിയോടുകൂടി തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ ഈ കാരണം കൊണ്ട് സൂഫി നദീർ അഹമ്മദ് സാഹിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വലിയ നമസ്കാരക്കാരനായ നദീർ സാഹിബ് എന്നും പറയപ്പെട്ടിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ദർജ ഉയർത്തുമാറാകട്ടെ. ഇതുകൂടാതെ മീർജ റഫീഖ് അഹമ്മദ് സാഹിബിന്റെ ജനാസയാണ്. ഇദ്ദേഹം ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഇളയ മകനാണ്. 4-5 ദിവസം മുമ്പാണ് അദ്ദേഹം വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് പറയപ്പെടുന്ന ജമാഅത്തി സേവനങ്ങളൊന്നും തന്നെയില്ല. അള്ളാഹു അദ്ദേഹത്തോടും മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. മൂന്നാൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. ഖിലാഫത്തിനോട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആത്മാർത്ഥമായ കൂറ് ഇവർക്കെല്ലാമുണ്ട്. അള്ളാഹു ഈ കുട്ടികൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവിന്റെ ഉദ്ദേശ്യം പൂർത്തിയാക്കുന്നവരായി തീരട്ടെ. ജുമുഅ നമസ്കാരത്തിന് ശേഷം ഇവരെല്ലാവരുടെയും ജനാസ ഗായബ് ഞാൻ നമസ്കരിക്കുന്നതാണ്.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.